ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയിരിക്കുന്നു, നാവ് കൊണ്ട് പറയേണ്ട കാര്യങ്ങൾ നാവ് കൊണ്ട് പറഞ്ഞിരിക്കുന്നു, അതേപോലെ തന്നെ അമലാക്കേണ്ട കാര്യങ്ങൾ അമലാക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈമാൻ എന്ന് പറയുമ്പോൾ ആ ഒരു വിശ്വാസം എന്നുള്ള ഒരു അർത്ഥത്തിൽ ഉപരിയായിക്കൊണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ മൂന്ന് കാര്യങ്ങളാണ്. പിന്നെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ ഈമാൻ വർദ്ധിക്കുന്നു, തെറ്റുകൾ ചെയ്യുന്നതിലൂടെ ഈമാനിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. ആമന റസൂൽ, അർ റസൂൽ, അറസൂൽ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചിരിക്കുന്നു, സത്യപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ബിമാ ഉൻസില ഇലൈഹി, തനിക്ക് ഇറക്കപ്പെട്ടത്, തനിക്ക് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ ബിമാ ഉൻസില എന്നുള്ളതിന് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ്. തനിക്ക് ഇറക്കപ്പെട്ടത് എന്താണോ, അവതരിപ്പിക്കപ്പെട്ടത് എന്താണോ, അതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ അർത്ഥം. അവിടെ ബിമാ ഉൻസില ഇലൈഹി രണ്ട് കാര്യങ്ങളാണ് അതിലുണ്ടാകുക. ഒന്ന് അൽ ഖുർആൻ, രണ്ട് അസ്സുന്ന. അത് പ്രത്യേകം മനസ്സിലാക്കണം, അൽ ഖുർആൻ വസ്സുന്ന. അപ്പൊ എന്താണ് ഇറക്കപ്പെട്ടത്? അവിടെ ചില ആളുകൾ ഖുർആൻ മാത്രമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ അവിടെ വരരുത്. ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടത് എന്താണോ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അത് രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് അൽ ഖുർആൻ വസ്സുന്ന. ഇബ്നു സൈമി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ തഫ്സീറിൽ പറഞ്ഞു, ഇനി അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആമന ബിമാ ഉൻസില ഇലൈഹി മിനൽ വഹി ഫി കിതാബില്ലാഹി വഫീമ യുഹ ഇലൈഹി മിൻ സുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് വഹി ആയിക്കൊണ്ട് അള്ളാഹു റസൂലുള്ളാഹിക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവതരിപ്പിച്ചിട്ടുള്ള ഖുർആനിലും അതേപോലെ തന്നെ സുന്നത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ. അപ്പൊ അവിടെ ബിമാ ഉൻസില ഇലൈഹി മിൻ റബ്ബി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളാണ്. അതായതാണ് അൽ ഖുർആൻ വസ്സുന്ന. മനസ്സിലാക്കേണ്ട അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്താ വെച്ചാല്, ഇവിടെ രണ്ടും അവതരിപ്പിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ ഖുർആനിനെ പോലെ തന്നെ വഹിയാണ് സുന്നത്തും. അത് മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. കാരണം ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്നുള്ളതിൽ ഏതും പെടും? ഖുർആൻ പെടും, സുന്നത്തും പെടും. ഖുർആൻ വഹിയാണ്, അതേപോലെ തന്നെ സുന്നത്തും വഹിയാണ്. അതിന്റെ ഒന്ന് രണ്ട് തെളിവുകൾ പെട്ടെന്ന് ഓടിച്ചു പോകാം. ഒന്ന്, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹ, നജ്മിൽ ആയത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹവക്കനുസരിച്ച് സംസാരിക്കുകയില്ല. പിന്നീട് എന്താണ്? അത് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന വഹിയല്ലാതെ, നജ്മിൽ ആയത്ത്. അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മതി. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംസാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്, അത് വഹി തന്നെയാണ്. അതാണത് വമാ യൻതിഖു അനിൽ ഹവ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സംസാരം ഹവക്കനുസരിച്ചിട്ടല്ല. പിന്നെ അതെന്താണ്? ഇൻഹുവ ഇല്ലാ വഹയുൻ യുഹ, എന്താണോ അദ്ദേഹത്തിന് വഹിയായിട്ട് അള്ളാഹു കൊടുക്കുന്നത് അതാണ് അദ്ദേഹത്തിന്റെ സംസാരം. ഖുർആനിൽ തന്നെ വന്നിട്ടുള്ള മറ്റൊരു തെളിവ് നഹ്ലിലെ 44-ാമത്തെ ആയത്ത്, വഅൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസ് മാ നുസ്സില ഇലൈഹിം. ഈ ദിക്റ്, അതായത് ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത് എന്തിനാണ്? അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ലിതുബയ്യന ലിന്നാസ് എന്ന പറഞ്ഞത് അവർക്ക് ബയാൻ ചെയ്തു കൊടുക്കണം. ആ ബയാൻ ചെയ്തു കൊടുക്കലാണ് ഏത്? സുന്നത്ത്. നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, നോമ്പ്, ഇതൊക്കെ അതിന്റെ വിശദീകരണങ്ങൾ ഖുർആനിൽ വന്നിട്ടില്ല. അപ്പൊ ഇത് വളരെ വിശദമായിട്ട് വേറെ നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ അവിടെ പറഞ്ഞെന്താ വെച്ചാല്, ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്ന, ബിമാ ഉൻസില ഇലൈഹി, തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ. അവിടെ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ്? അൽ ഖുർആൻ വസ്സുന്ന. അതിന്റെ തെളിവുകളാണ് നമ്മൾ എന്ത് പറഞ്ഞത്? സുന്നത്തും വഹയ് തന്നെയാണ് തെളിവ്. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയുൻ യുഹ. അതേപോലെ നഹ്ലിലെ അൻസൽനാ ഇലൈക ദിക്റ ലിതുബയ്യന ലിന്നാസി, ബയാൻ ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ആ ബയാന് ഖുർആനിലുണ്ടോ? അത് നിസ്കാരത്തെ സംബന്ധിച്ചാണോ, മറ്റുള്ള ഏത് കാര്യങ്ങളെ സംബന്ധിച്ചാണ്? ഇപ്പൊ സക്കാത്ത് ദിവസം കൊടുക്കണോ, ആറുമാസം കൂടുമ്പോൾ കൊടുക്കണോ, വർഷത്തിൽ കൊടുത്താൽ മതിയോ, പത്ത് കൊല്ലം കൂടുമ്പോൾ കൊടുത്താൽ മതിയോ, ഒരാളുടെ ജീവിതത്തിൽ ഒരിക്കൽ കൊടുത്താൽ മതി, എന്തിനൊക്കെ കൊടുക്കേണ്ടത്, എങ്ങനെയൊക്കെ കൊടുക്കേണ്ടത്, എന്റെ കണക്കുകൾ, അത് സക്കാത്താണെങ്കിലും നിസ്കാരാണെങ്കിലും ഹജ്ജാണെങ്കിലും എന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ കർമ്മങ്ങളാണ് ആദ്യം ഏത് പിന്നെ ഏത്, ഇങ്ങനെയുള്ള ഓരോ വിഷയങ്ങളും. അതാണ് എന്തെങ്കിലും തുബയ്യന ലിന്നാസ്, ആ ബയാന് സുന്നത്തിലാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ ബയാൻ എന്ത് തന്നെയാണ്? അത് വഹയ് തന്നെയാണ്. ഇതേപോലെ തന്നെ നിസായിലെ 113-ാമത്തെ ആയത്ത്, അതിൽ അൻസലല്ലാഹു അലൈക്കൽ കിതാബ വൽ ഹിക്മ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ആയത്തിന്റെ ആമന റസൂൽ വന്നിട്ടില്ല, അതിന്റെ ഒരു വിശദീകരണം കൂടിയാണത്. ഖുർആനെ ഖുർആൻ കൊണ്ടാണല്ലോ വിശദീകരിക്കേണ്ടത്. അപ്പൊ നിസായിൽ അല്ലാഹ് പറഞ്ഞ എന്താ? അൻസലല്ലാഹു അലൈക്ക്, അല്ലാഹു താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു, അൽ കിതാബ കിതാബും വൽ ഹിക്മത ഹിക്മത്തും. അപ്പൊ ഹിക്മത്ത് എന്താണ്? സുന്നത്താണ്. ഹിക്മത്ത് എന്നുള്ളത് ഖുറാനിൽ പല അർത്ഥത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഇവിടെ അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏതാണ്? കിതാബ് ഇറക്കി തന്നിരിക്കുന്നു, പിന്നെ അതിന്റെ കൂടെ ഹിക്മത്തും. പ്രധാനപ്പെട്ട മുഫസ്സിരീങ്ങളും മുഹദ്ദിസീങ്ങളും അഹ്ലു സുന്നത്തിന്റെ പണ്ഡിതന്മാരൊക്കെ പറഞ്ഞു, എന്താ ഇവിടെ ഉദ്ദേശിക്കപ്പെട്ടുള്ള ഹിക്മത്ത് ഏതാണ്? അത് അസ്സുന്ന, ആ ഖുർആന് വിശദീകരണമായിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള സുന്നത്തുകളാണ്. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞത്? അൻസലല്ലാഹു അലൈക, അള്ളാഹു ഇറക്കി തന്നിരിക്കുന്നു എന്നാ. അപ്പൊ ഖുർആൻ മാത്രമാണോ? കിതാബുണ്ട്, ഹിക്മത്തുണ്ട്. ഇതേപോലെ തന്നെ ആയത്ത് ബക്രയിൽ വന്നിട്ടുണ്ട്, വേറെ പല സൂറത്തുകളും വന്നിട്ടുണ്ട്. വദുക്കുറൂ നിഅമത്തല്ലാഹി അലൈക്കും വമാ അൻസൽ അലൈക്കും മിനൽ കിതാബി വൽ ഹിക്മ, സൂറത്തുൽ ബക്രയിലെ 231-ാമത്തെ ആയത്ത്. അള്ളാഹു നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ച് ഓർക്കുക. അതേപോലെ തന്നെ കിതാബിൽ നിന്നും ഹിക്മത്തിൽ നിന്നും നിങ്ങൾക്ക് അവൻ ഇറക്കി തന്നതും. അവിടെ എന്ത് പറഞ്ഞു? ഹിക്മത്ത് പറഞ്ഞു. അപ്പൊ ഇതിന്റെയൊക്കെ തഫ്സീറുകൾ നിങ്ങൾ പരിശോധിച്ചാൽ കാര്യം വളരെ വ്യക്തമാണ്. ഖുർആനിനെ പോലെ തന്നെ സുന്നത്തു എന്താണ്? വഹിയാണ് എന്നുള്ളതാണ്. ഇനി ഇതിന്റെ വിശദീകരണമായിട്ട് ഹദീസിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, അലാ ഇന്നീ ഊതീതുൽ ഖുർആന വമിസ്ലഹു മഅഹു. വളരെ കൃത്യമാണ് കാര്യം, തിർമിദിന്റെ റിപ്പോർട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അലാ നിങ്ങൾ അറിയണം, ഇന്നീ തീർച്ചയായും എനിക്ക് ഊതീതുൽ ഖുർആൻ, എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, വമിസ്ലഹു മഅഹു, ആ ഖുർആനിനെ പോലെ തന്നെ മറ്റൊന്നും കണ്ടോ, മഅഹു അതിന്റെ കൂടെ, ആ ഖുർആനിന്റെ കൂടെ ഖുർആനിനെ പോലെ തന്നെ മറ്റൊന്നും. അതേതാണ്? അതാണ് എന്ത്? സുന്നത്ത്. എനിക്ക് ഖുർആൻ നൽകപ്പെട്ടിരിക്കുന്നു, അതിന്റെ കൂടെ തന്നെ അതേപോലത്തെ മറ്റൊന്നും. അതേതാണ്? അതാണ് സുന്നത്ത്. ഹസ്സാൻ ഇബ്നു അത്തിയ താബിയാണ്. സ്വഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കപ്പെട്ടുള്ള സംഭവം ദാരിമിക്ക് ഉദ്ധരിച്ചിട്ടുണ്ട്. ഏതാണത്? കാന ജിബ്രീലു യൻസിലു അലൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ വന്നിറങ്ങാറുണ്ടായിരുന്നു. ബിസ്സുന്ന, സുന്നത്തും കൊണ്ട്. കമാ യൻസിലു അലൈഹി ബിൽ ഖുർആൻ, ഖുർആൻ വഹീ കൊണ്ടുവരുന്നത് പോലെ തന്നെ സുന്നത്തിന്റെ വഹീയുമായിട്ട്, അതായത് സുന്നത്തും കൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വരാറുണ്ടായിരുന്നു. ഇതിന്റെ സനദ് സഹീഹാണ്. അപ്പൊ ഇങ്ങനെ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള നിരവധി ഹദീസുകളും ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഖുർആൻ എന്താണ്? വഹയാണ്, അതേപോലെ തന്നെ സുന്നത്തും വഹയാണ്. ഇനി അതിന് ചില ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ. ഉദാഹരണമായിട്ട് സൂറത്തുൽ ഹഷറിൽ ബനു നദീർ ഗോത്രക്കാരുമായിട്ട് യുദ്ധം ഉണ്ടായല്ലോ, അവരുടെ കോട്ട ഉപരോധിച്ചു. ആ സന്ദർഭത്തിൽ അവരുടെ ഈത്തപ്പനകളിൽ ചിലത് മുറിച്ചു കളയാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് കൽപ്പിച്ചു. സഹാബികൾ അത് മുറിച്ചു കളഞ്ഞു. ആ സന്ദർഭത്തിൽ ചില ആളുകൾ വിമർശിച്ചു, ഇങ്ങനെ യുദ്ധത്തിന്റെ സന്ദർഭത്തിൽ മരങ്ങളൊന്നും മുറിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നിയമം, ആ നിയമത്തെ പോലും മുഹമ്മദ് ലംഘിച്ചിരിക്കുന്നു. പല ആളുകളും അതിനെ വിമർശിച്ചിട്ടുണ്ട്. അതിന്റെ ശറകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. ആ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആന്റെ ചില ആയത്തുകൾ ഇറങ്ങി. മാ ഖത്അഅ്തും മിൻ ലീനത്തിൻ ഔ തറക്തുമുഹ ഖായിമതൻ അലാ ഉസൂലിഹ ഫബിഇദ്നില്ലാ എന്നായത്. അഷറിൽ അഞ്ചാമത്തെ ആയത്ത്. ആ ആയത്തിൽ എന്താ പറഞ്ഞത്? നിങ്ങൾ അവരുടെ ഈത്തപ്പനകൾ നിങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുറിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ, അവരുടെ വിമർശനത്തിന് മറുപടി ആയിക്കൊണ്ട് അള്ളാഹു ആയത്ത് അവതരിപ്പിക്കുകയാണ്. ആയത്തിൽ എന്താ പറഞ്ഞത്? ബനു നദീർ ഗോത്രക്കാരുടെ വല്ല ഈത്തപ്പനകളും നിങ്ങൾ മുറിച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അത് മുറിക്കാതെ വിട്ടിട്ടുണ്ടെങ്കിൽ, ഫബി ഇതിനില്ല, അതാണ് തെളിവ്. അത് അള്ളാഹുവിന്റെ ഇതിനോടുകൂടി മാത്രമാണ്, അള്ളാഹുവിന്റെ ഇതിനുണ്ടായത് കൊണ്ടാണ് അങ്ങനെ ചെയ്തത്. എന്നാൽ അവരുടെ ഈത്തപ്പനകൾ മുറിച്ചു കളയണമെന്നുള്ള അള്ളാഹുവിന്റെ ആ കൽപ്പന ഖുറാനിലുണ്ടോ? ആ കൽപ്പന ഖുറാനിലെവിടെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ സഹാബത്തിനോട് കൽപ്പിച്ചത് അള്ളാഹുവിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. പക്ഷെ ആ ഇതിന് ഖുറാനിലെവിടെ? അപ്പൊ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആ കൊടുത്ത കൽപ്പന ഖുറാനിലില്ല. ഇത് ഇതിനെപ്പറ്റിയുള്ള വിമർശനം വന്ന സന്ദർഭത്തിലാണ് അള്ളാഹു എന്ത് പറഞ്ഞത്? റസൂലുള്ള അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? അള്ളാഹുവിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. പക്ഷെ ആ കൽപ്പന എവിടെ ഖുറാനില്? ഇതാണ് അതിന്റെ ഒരു ഉദാഹരണമായിട്ട് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതേപോലെ തന്നെ സൂറത്തുൽ ബക്കറയിലെ 143-ാമത്തെ ആയത്ത്. ആ ആയത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിസ്കരിച്ചല്ലോ മദീനയിലെത്തിയതിനു ശേഷവും, പിന്നീടാണ് കഅബയിലേക്ക് തിരിയാനുണ്ടായ കൽപ്പന വന്നത്. ആ സന്ദർഭത്തിൽ അതിശക്തമായിട്ടുള്ള വിമർശനങ്ങൾ വന്ന സന്ദർഭത്തിൽ അള്ളാഹു പറഞ്ഞു, വമാ ജഅൽനൽ ഖിബ്ലത അല്ലതീ കുന്ത അലൈഹ ഇല്ലാ ലിനഅലമ മൻ യത്തബിഉ റസൂല മിമ്മൻ യൻഖലിബു അലാ അഖിബൈഹി എന്ന് പറഞ്ഞിട്ട് ആ വിമർശനത്തിന് മറുപടി പറയാണ്. എന്തിനാണ് നിനക്ക് ഞാൻ ബൈത്തുൽ മുഖദ്ദസിനെ പിന്നെ കിബിലയാക്കി തന്നിട്ടുണ്ടായിരുന്നത്? റസൂലിനെ പിൻപറ്റുന്നത് ആരാണ്? അതേപോലെ തന്നെ പിന്മാറിക്കളയുന്നത് ആരാണ് എന്നുള്ളത് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ തഫ്സീറുകൾ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ മതി. അപ്പൊ അവിടെ പറഞ്ഞിട്ടുള്ള ആയത്ത് എന്താണ്? ആ ബൈത്തുൽ മുഖദ്ദസിനെ അള്ള നിശ്ചയിച്ചു കൊടുത്തതാണ് പറഞ്ഞത്. അത് കിബിലയായിട്ട് ആര് നിശ്ചയിച്ചു കൊടുത്തതാണ്? അള്ള നിശ്ചയിച്ചു കൊടുത്തതാണ്. ആയത്ത് ശ്രദ്ധിച്ചോ, വമാ ജഅൽന, നാം നിനക്കാക്കി തന്നിട്ടില്ല, അൽ ഖിബ്ലത, ഖിബ്ലയെ, അല്ലത്തി കുന്ത അലൈഹ, നീ ഏതൊരു ഖിബ്ലയിലായിരുന്നു, അതായത് ബൈത്തുൽ മുഖദ്ദസ്, ആ ബൈത്തുൽ മുഖദ്ദസിനെ നാം നിനക്ക് ഖിബ്ലയാക്കി നിശ്ചയിച്ചു തന്നതെന്നാ പറയുന്നത്. അതെന്തിനു വേണ്ടിയിട്ടാണ്? ആ കാരണങ്ങളാണ് പിന്നെ പറയുന്നത്. അപ്പൊ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കണം എന്നുള്ള കൽപ്പന ഖുർആനിലെ എവിടെ? ഇതിങ്ങനെ കഅബയിലേക്ക് തിരിയാനുള്ള കൽപ്പന വന്ന സന്ദർഭത്തിലാണ് ആ വിമർശനത്തിന് മറുപടി പറയണത്. ബൈത്തുൽ മുഖദ്ദസിന് ഞാൻ നിനക്ക് ഖിബ്ലയായി നിശ്ചയിച്ചു തന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള അള്ള വിശദീകരിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവിടെ അള്ള പറഞ്ഞെന്താ? ഞാൻ നിശ്ചയിച്ചു തന്നത്. അപ്പൊ ആ കൽപ്പന ഖുർആനിലെ എവിടെ? അതാണ് എന്ത്, അതിന്റെ വിശദീകരണം സുന്നത്തിലാണ് എന്ന് പറയുന്നത്. അപ്പൊ ആ സുന്നത്ത് എന്താണ്? അത് വഹിയാണ് എന്നർത്ഥം. ഇതേപോലെ തന്നെയാണ് സഹാബത്ത് മനസ്സിലാക്കിയിട്ടുള്ളത്, താബിഈങ്ങള്, തബഅ താബിഈങ്ങള് ഇവരൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ്. ഇത് വിശദമായിട്ട് നമ്മൾ വേറെ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ വെച്ചാല്, ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്നും അദ്ദേഹത്തിന് ഇറക്കപ്പെട്ടതിൽ. ആ ഇറക്കപ്പെട്ടതിൽ ഏതൊക്കെയാണ്? ഒന്ന്, അൽ ഖുർആൻ വസുന്ന. ആ ഖുർആൻ വഹിയാണ്, അതേപോലെ തന്നെ സുന്നത്തും വഹിയാണ്, സ്വഹീഹായിട്ടുള്ള ഹദീസുകൾ. അതങ്ങനെ തന്നെ നമ്മൾ വിശ്വസിക്കണം, അത് വഹിയാണെന്നുള്ളത്. അതിന്റെ ആയത്തുകൾ പറഞ്ഞു, അതിന്റെ ഹദീസുകൾ പറഞ്ഞു, അതിന്റെ തെളിവുകൾ പറഞ്ഞു. അപ്പൊ അതിന്റെ കൂടുതൽ കാര്യങ്ങൾ അതിന്റേതായ സന്ദർഭത്തിൽ പിന്നീട് നമുക്ക് പഠിക്കാം. അപ്പൊ അതിൽ അങ്ങനെ ഒരു ആശയം കൂടെ അതിലുണ്ട്. വിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി എന്നുള്ളത് ഖുർആൻ മാത്രമല്ല, അൽ ഖുർആൻ വസുന്ന, അത് തന്നെയാണ് ഹിക്മത്ത്, അതാണ് ഖുർആനിന്റെ ബയാൻ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത്. മിർ റബ്ബിഹി, അവിടെ റബ്ബ് എന്നുള്ളതിന് നമ്മൾ നേരത്തെ ഈമാൻ എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് മലയാളത്തിൽ നമ്മൾ വിശ്വാസം എന്ന് പറയും. പക്ഷെ അഹ്ലു സുന്നത്ത് അതിന്റെ മുസമ്മയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് കാര്യങ്ങളാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതേപോലെ തന്നെയാണ് റബ്ബ് എന്നുള്ളത് മലയാളത്തിൽ നമ്മൾ അതിന്റേതായ അർത്ഥം പറയും. അവിടെ മനസ്സിലാക്കേണ്ടത് റബ്ബ് റുബൂബിയത്ത്, തൗഹീദിന്റെ മൂന്ന് ഇനങ്ങൾ പറയുമ്പോൾ അതിലൊന്നാണ് ഏത്? റുബൂബിയത്ത്. റുബൂബിയത്ത് രണ്ട് രൂപത്തിലുണ്ട്, റുബൂബിയത്തുൻ ഖാസ, റുബൂബിയത്തുൻ ആമ്മ. ഇവിടെ പറഞ്ഞിട്ടുള്ളത് റുബൂബിയത്തുൻ ഖാസാണ്, അത് മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു സംഗതിയാണ്. റുബൂബിയത്തുൻ ഖാസ് ഉണ്ട്, റുബൂബിയത്തുൻ ആമ ഉണ്ട്. റുബൂബിയത്തുൻ ഖാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മിർ റബ്ബിഹി, അവിടെ ആരിലേക്കാ ചേർത്തത്? റസൂലുള്ളാഹിയിലേക്കാണ് ചേർത്തത്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ തന്റെ റബ്ബിൽ നിന്നും, അവിടെ ഖാസാണ്. എന്നാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അവിടെ ഏതാണ്? ആമ്മാണ്. അതേപോലെ തന്നെ സത്യവിശ്വാസികളിലേക്ക് ചേർത്തായിട്ട് കാണാം. അപ്പൊ ഖാസിന് അതിന്റേതായ ഒരു പ്രത്യേകത ഉണ്ട്. മിർ റബ്ബിഹി എന്ന് പറയുമ്പോൾ അതിന് അതിന്റേതായ ചില സവിശേഷതകളുണ്ട്, ഖാസായിട്ട് പ്രയോഗിക്കുമ്പോൾ. സത്യവിശ്വാസികളുടെ റബ്ബ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന്, അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിട്ടാ പറഞ്ഞത്, അത് ഖാസാണ്. അത് ഖുർആനിൽ വേറെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അപ്പൊ റുബൂബിയത്തിന്റെ രണ്ടായിട്ട് നവ്ആനി, രണ്ട് ഇനങ്ങളാക്കി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് റുബൂബിയത്തുൻ ഖാസ്, രണ്ട് റുബൂബിയത്തുൻ ആം, പൊതുവായിട്ടുള്ളതും പ്രത്യേകമായിട്ടുള്ളതും. അതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, റബ്ബ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? റബ്ബ് എന്നുള്ളത് കൊണ്ട് ഇബിൻ ഉസൈമി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, മൂന്ന് കാര്യങ്ങളാണ് അതിൽ വരിക. ആ പദത്തിലെ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളണം. ഒന്ന്, ഖാലിക്ക്, മാലിക്ക്, മുദബ്ബിർ, ഇതാണ് റബ്ബ്. ഈ മൂന്ന് ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഖാലിക്ക്, മാലിക്ക്, മുദബ്ബിർ. അപ്പൊ മലയാളത്തിൽ നമ്മൾ രക്ഷിതാവ് എന്ന് പറയും, പക്ഷെ അത് എന്താകുന്നില്ല, അർത്ഥം അതിന്റെ പൂർണ്ണമായ ആശയം മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കൂല. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ആശയം എന്താണ്? അവൻ റബ്ബുൽ ആലമീൻ ആണെന്ന് പറയുമ്പോൾ അവൻ ഈ ലോകത്തിന്റെ, ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവാണ്, ആശയം അതിലുണ്ട്. അവൻ ഈ പ്രപഞ്ചത്തിന്റെ മാലിക്കാണ്, അടക്കി ഭരിക്കുന്ന രാജാവാണ് അള്ളാഹു, ആശയം റബ്ബിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സകലതിനെയും നിയന്ത്രിക്കുന്നവൻ, അതാണ് മുദബ്ബിർ. അപ്പോ ഈ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്ന, അടക്കി ഭരിക്കുന്ന, ലോകത്തെ സൃഷ്ടിച്ച അവന് പറയുന്ന പേരാണെന്ത്? റബ്ബ്. നമ്മള് മലയാളത്തിൽ രക്ഷിതാവ് എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു നിലവാരം നമുക്ക് കിട്ടൂല. പക്ഷെ നമുക്ക് അങ്ങനെ അതിന്റേതായ പരിമിതികളുണ്ട്. പക്ഷെ പഠിച്ചു പോകുമ്പോൾ അത് പഠിക്കണം. അപ്പൊ നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഈമാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലെ, റബ്ബ് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അമൽ റസൂൽ എന്നുള്ളത് അരമണിക്കൂർ മതി അതിന്റെ അർത്ഥം പറഞ്ഞു പോകാൻ. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ രൂപത്തിലുള്ള ഒരു പഠനമാണ്. അപ്പൊ റബ്ബ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രൂപത്തിലുണ്ട്, റബൂബിയത്ത് ആമണ്ട്, റബൂബിയത്തുൻ ഖാസ്. അതേപോലെ തന്നെ അതിന്റെ ഉൾക്കൊള്ളുന്ന അർത്ഥങ്ങൾ ഖാലിഖ്, മാലിക്, മുദബ്ബിർ. ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി പറഞ്ഞു, വറബ്ബു ഹുവ അസ്സയ്യിദ്. ഈ റബ്ബിൽ അടങ്ങിയിട്ടുള്ള ആശയങ്ങളെ വിശദീകരിക്കുന്ന സന്ദർഭത്തിലാണ് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി എന്ത് പറഞ്ഞത്? സയ്യിദ്, അൽ മാലിക്, അൽ മുൻഇം, അൽ മുറബ്ബി, വൽ മുസ്ലിഹ്, ഈ അർത്ഥങ്ങളൊക്കെ തന്നെ ഹുവ റബ്ബു ബിഹാദിഹിൽ ഇബാറാതി കുല്ലിഹ, ഈ പറഞ്ഞിട്ടുള്ള ആശയങ്ങളെല്ലാം റബ്ബ് എന്നുള്ള പദത്തിൽ ഉൾക്കൊള്ളുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ? സയ്യിദ്, മാലിക്, മുൻഇം, മുറബ്ബി, മുസ്ലിഹ്, ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ് റബ്ബ്. ഇതിന്റെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. സയ്യിദ് അല്ലെ, മാലിക്ക്, മുൻഇം, അനുഗ്രഹദാതാവ്, അനുഗ്രഹം എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹം ചൊരിയുന്നവൻ, മുറബ്ബി, വളർത്തിക്കൊണ്ടുവരുന്നവൻ, മുസ്ലിഹ്, ഇതൊക്കെ നമുക്ക് കിട്ടുന്ന അർത്ഥങ്ങളാണ്. അപ്പോ ഈ പദങ്ങൾ, അപ്പോ ബൃഹത്തായിട്ടുള്ള ഒരു ആശയമാണ് എന്തിനുള്ളത്? റബ്ബ് എന്നുള്ള പദത്തിനുള്ളത്. അപ്പൊ മലയാളത്തിൽ അതിന്റെ പരിമിതി നിങ്ങളൊന്ന് ആലോചിച്ചോ. അപ്പൊ ഇങ്ങനെ തന്നെ പഠിച്ചു പോകണം നമ്മൾ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നുള്ള ആ ഒരു സ്തുതി വരുന്ന ഒരു ഹംദ് വരുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് അതിന്റെ ആശയം പഠിക്കണമെന്ന് പറയുന്നത്. അപ്പോ ലോകങ്ങളുടെ റബ്ബായ ആ റബ്ബിന് നമ്മൾ ഹംദ്, നമ്മൾ അൽഹംദുലില്ല എന്ന് പറയുമ്പോൾ ആ റബ്ബ് ആരാണ്? ആ റബ്ബ് സയ്യിദാണ്, മാലിക്കാണ്, മുനഇമാണ്, മുറബ്ബിയാണ്, മുസ്ലിഹാണ്, ഖാലിഖാണ്, മുദബ്ബിറാണ്, മാലിക്കാണ്. അപ്പോ ഈ പദങ്ങളുടെ എല്ലാം ആശയത്തെ ദ്യോതിപ്പിക്കുന്ന ഒരു പദമാണ് ഇത്, റബ്ബ്. അപ്പൊ നമ്മൾ പഠിച്ചു പോകുമ്പോൾ അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അപ്പോ ആമന റസൂലു, റസൂൽ വിശ്വസിച്ചിരിക്കുന്നു, ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി, തന്റെ റബ്ബിൽ നിന്ന് തനിക്ക് ഇറക്കപ്പെട്ടതിൽ, അവതരിപ്പിക്കപ്പെട്ടതിൽ. ആര് വിശ്വസിച്ചിരിക്കുന്നു? റസൂൽ വിശ്വസിച്ചിരിക്കുന്നു. വൽ മുഅ്മിനൂൻ, അതേപോലെ തന്നെ സത്യവിശ്വാസികൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നു. അവിടെ മൂന്ന് കാര്യങ്ങളിൽ വിശ്വാസം വരും. മൂന്ന് കാര്യങ്ങളിലാണ് അവിടെ വിശ്വാസം വരിക. ഏതാണ് ആ മൂന്ന് കാര്യങ്ങളിൽ? സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സത്യവിശ്വാസികൾ മൂന്ന് കാര്യങ്ങളിൽ വിശ്വസിക്കണം. ഒന്ന് റസൂൽ, രണ്ട് മുർസല്, മൂന്ന് മുർസലബി. ഈ മൂന്ന് കാര്യങ്ങളിലുള്ള വിശ്വാസം ആയത്തിൽ അവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു സത്യവിശ്വാസികൾ. ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ? ആരിലൊക്കെ വിശ്വസിക്കണം? ഒന്ന് റസൂലിൽ വിശ്വസിക്കണം, രണ്ട് മുർസലിൽ വിശ്വസിക്കണം, മൂന്ന് മുർസല് ബിഹി വിശ്വസിക്കണം. റസൂൽ ആരാണ്? മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുർസിൽ ആരാണ്? അള്ളാഹു. മുർസല് ബിഹി എന്താണ്? അൽ ഖുർആൻ. അപ്പൊ ഈ മൂന്ന് തരത്തിലുള്ള വിശ്വാസം അവിടെ വരണം. അപ്പൊ വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ മൂന്നെണ്ണത്തിലവിടെ വിശ്വാസം വന്നു. ഏത്? മുർസില് വന്നു, മുർസല് റസൂല് വന്നു, മുർസല് ബിഹി വന്നു. റസൂല് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുർസില് അല്ലാഹു സുബ്ഹാനഹു വതആല, മുർസല് ബിഹി അൽ ഖുർആൻ വസ്സുന്ന. അപ്പൊ വൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങളും വിശ്വസിച്ചിരിക്കുന്നു. റസൂലുള്ളാഹിക്ക് അവതരിപ്പിക്കപ്പെട്ടതെന്താണോ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. അൽ ഖുർആൻ വസ്സുന്ന, ആ വിശ്വാസം എന്നുള്ളത് ഹൃദയം കൊണ്ടുള്ള സത്യപ്പെടുത്തലാണ്, നാവ് കൊണ്ടുള്ള പ്രഖ്യാപനമാണ്, അവന്റെ അവയവങ്ങൾ കൊണ്ട് അത് അമലാക്കലാണ്. അങ്ങനെ ഒരു മുഅ്മിനായിട്ട് ജീവിക്കലാണ്, മുഅ്മിനായിട്ട് മരിച്ചു പോകലാണ്. അപ്പൊ മുഅ്മിനീങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. കുല്ലുൻ, എല്ലാവരും ആമന, ആവർത്തിച്ചു ആമന, അവരത് സത്യപ്പെടുത്തിയിരിക്കുന്നു, ഹൃദയം കൊണ്ട് വിശ്വസിച്ചിരിക്കുന്നു, നാവ് കൊണ്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു, അവർ അത് അമല് ചെയ്യേണ്ടത് അമലാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. കുല്ലുൻ ആമന ബില്ലാഹി, ബില്ലാഹി അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു. സത്യവിശ്വാസികൾ എല്ലാവരും, കുല്ലുൻ എല്ലാവരും, ആമന വിശ്വസിച്ചിരിക്കുന്നു, ബില്ലാഹി അള്ളാഹുവിൽ. അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ഈമാൻ കാര്യങ്ങളും ഇസ്ലാം കാര്യങ്ങളും പഠിച്ചു വരുന്നുണ്ട്. ഇമാന്റെ റുക്കുകളെ സംബന്ധിച്ച് മദ്രസയിൽ ഒന്നാം ക്ലാസ്, രണ്ടാം ക്ലാസ് മുതൽ നമ്മളത് പഠിച്ചു വരുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ. ഒന്ന് അള്ളാഹുവിലുള്ള വിശ്വാസം, രണ്ട് അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം. ഈ അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? എന്താണ് ഈ അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാല്? നാല് കാര്യങ്ങളാണ് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇതുവരെ നമ്മളത് പഠിച്ചിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പോകണം. നാല് കാര്യം അള്ളാഹുവിലുള്ള വിശ്വാസം എന്താണ്? നാല് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് അള്ളാഹുവിലുള്ള വിശ്വാസം. നമ്മളത് കുറെ ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പോരുന്നുണ്ട്, അള്ളാഹുവിലുള്ള വിശ്വാസം, അള്ളാഹുവിന്റെ മലക്കുകളിലുള്ള വിശ്വാസം, അപ്പൊ അള്ളാഹുലുള്ള വിശ്വാസം എന്നുള്ളതിൽ യത്തലമനു അർബഅത്തു ഉമൂരിൻ, നാല് കാര്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്. ഒന്ന് അൽ ഈമാനു ബിവുജൂദിഹി, അള്ളാഹുവിന്റെ വുജൂദിലുള്ള വിശ്വാസം. രണ്ട് അൽ ഈമാനു ബിറുബൂബിയത്തിഹി, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം. മൂന്ന് അൽ ഈമാനു ബി ഉലൂഹിയത്തിഹി, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. നാല് അൽ ഈമാനു ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന്റെ അസ്മാകളിലും സിഫാത്തുകളിലുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങൾ, അടിസ്ഥാനപരമായ നാല് കാര്യങ്ങളിലുള്ള വിശ്വാസമാണ് എന്ത്? അള്ളാഹുവിലുള്ള വിശ്വാസം. നമ്മളിതുവരെ അത് അറിഞ്ഞിട്ടില്ലെങ്കിൽ, മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ, പഠിച്ചിട്ടില്ലെങ്കിൽ അതെല്ലാം പഠിച്ചു വെക്കുക. എന്താ അള്ളാഹുവിലുള്ള വിശ്വാസം? നമ്മൾ ആദ്യം ശരിയാക്കേണ്ടത് അഖീദയാണ്, നമ്മുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ നമ്മളെ ഇൽമിനെ കുറിച്ച് പരിശോധിക്കുക, ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു സംഗതിയാണത്. അപ്പൊ അതൊന്നുകൂടി ആവർത്തിക്കാണ്, അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നാല് കാര്യങ്ങളും അത് ഉൾക്കൊള്ളുന്നു. ഒന്ന് അൽ ഈമാൻ ബി വുജൂദിഹി, അള്ളാഹുവിന്റെ വുജൂദിലുള്ള ഈമാൻ, അതായത് അള്ളാഹു ഉണ്ട് അതിലുള്ള ഈമാൻ. രണ്ട് അൽ ഈമാൻ ബി റുബൂബിയത്തി, അള്ളാഹുവിന്റെ റുബൂബിയത്തിലുള്ള വിശ്വാസം. അള്ളാഹു റബ്ബാണ്, ആ റബ്ബ് എന്താന്നുള്ളത് നമ്മൾ വിശദീകരിച്ചു. മൂന്ന് അൽ ഈമാൻ ബി ഉലൂഹിയത്തിഹി, അള്ളാഹു മാത്രമാണ് ആരാധ്യൻ, അള്ളാഹുവിന്റെ ഉലൂഹിയത്തിലുള്ള വിശ്വാസം. നാല് അൽ ഈമാൻ ബി അസ്മാഇഹി വസിഫാത്തിഹി, അള്ളാഹുവിന് ഏറ്റവും നല്ല സിഫാത്തുകളും ഏറ്റവും നല്ല നാമങ്ങളും ഉണ്ട് എന്നുള്ള വിശ്വാസം. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഏത്? ഈ നാല് കാര്യങ്ങൾ അതിലുണ്ടാകണം. ഈ നാല് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് എന്ത്? അൽ ഈമാനു ബില്ലാഹി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. സത്യവിശ്വാസികൾ എല്ലാവരും തന്നെ അള്ളാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ നാല് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരണം. അതങ്ങനെ തന്നെ പഠിച്ചു വെക്കണം, അതങ്ങനെ തന്നെ ഹിഫ്ളാക്കി വെക്കണം. ഇനി ഇൻഷാല്ലാ കുറച്ച് കാര്യങ്ങൾ കൂടി ബാക്കി പറയാനുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു 20 മിനിറ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ അതിന്റെ ബാക്കി വിശദീകരിക്കുക, പഠിക്കുക, ഹിഫ്ളാക്കുക, ആശയം മനസ്സിലാക്കുക, അർത്ഥം പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ്.